ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിലെ ജനവിധി അറിയാൻ ഇനി രണ്ടുനാൾ. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ വോട്ടെണ്ണൽ തിങ്കളാഴ്ച. പശ്ചിമബംഗാളിലെ 15 ബൂത്തുകളിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. കൌണ്ടിംഗ് സൂപ്പർവൈസർമാരായി കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിൽ ഇടപെടാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. രാജ്യത്തെ 6 സംസ്ഥാനങ്ങളിലും 1 കേന്ദ്രഭരണ പ്രദേശത്തുമായി സെൻസസിന്റെ ആദ്യഘട്ടത്തിലെ ഭവന കണക്കെടുപ്പിന് തുടക്കമായി. 4 പാർലമെന്ററി സമിതികളെ പുനഃസംഘടിപ്പിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. കെ സി വേണുഗോപാൽ MP പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി അധ്യക്ഷൻ. കേരളത്തിൽ വിവിധ ഇടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിൽ ജനവിധി അറിയാൻ ഇനി രണ്ടുനാൾ. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ്. തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. വിശദാംശങ്ങളിലേക്ക്.
നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടെണ്ണൽ മറ്റന്നാൾ രാവിലെ 8 മണിക്ക് ആരംഭിക്കും. കേരളത്തിൽ 43 സ്ഥലങ്ങളിലായി 140 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ ക്രമീകരിച്ചിരിക്കുന്നത്. ആകെ 15,465 ഉദ്യോഗസ്ഥരാണ് വോട്ടെണ്ണൽ പ്രക്രിയയുടെ ഭാഗമാവുക. ഒരു റൌണ്ടിൽ പരമാവധി 14 ബൂത്തുകളിലെ EVMകളാണ് എണ്ണുന്നത്. ആദ്യം എണ്ണിത്തുടങ്ങുന്നത് പോസ്റ്റൽ ബാലറ്റുകളാണ്. തുടർന്ന് വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണും. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിലെയും ബൂത്തിൽ പോൾ ചെയ്ത വോട്ടുകളുടെയും എണ്ണത്തിൽ വ്യത്യാസമുണ്ടെന്ന് കണ്ടാൽ EVMലെ വോട്ടുകളുടെ എണ്ണം പരിശോധിച്ച ശേഷം ഫോം 17C പാർട്ട് 1 വിവരങ്ങളുമായി ഒത്തുനോക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
കൌണ്ടിംഗ് സൂപ്പർവൈസർമാരായി കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിൽ ഇടപെടാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ജസ്റ്റിസ് PS നരസിംഹ, ജസ്റ്റിസ് ജോയ്മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശിച്ചു. ഇതുസംബന്ധിച്ച് തൃണമൂൽ കോൺഗ്രസ് സമർപ്പിച്ച ഹർജിയിന്മേലാണ് കോടതിയുടെ നിർദ്ദേശം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സർക്കുലർ അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നടപ്പിലാക്കണമെന്ന് അന്തിമ ഉത്തരവിൽ സുപ്രീംകോടതി വ്യക്തമാക്കി. അതിനിടെ വോട്ടെടുപ്പിൽ പരാതി ഉയർന്ന പശ്ചിമബംഗാളിലെ 15 ബൂത്തുകളിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. ആദ്യ 2 മണിക്കൂറിൽ 16% പോളിംഗ് രേഖപ്പെടുത്തി. സൌത്ത് 24 പർഗാനസ് ജില്ലയിലുള്ള മഗ്രഹഡ്, പശ്ചിമിലെ 11 ബൂത്തുകളിലും ഡയമണ്ട് ഹാർബറിലെ 4 ബൂത്തുകളിലുമാണ് റീപോളിംഗ് നടക്കുന്നത്. നേരത്തെ നടന്ന വോട്ടെടുപ്പിൽ ക്രമക്കേടുകൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവിടെ റീപോളിംഗിന് ഉത്തരവിട്ടത്. ഇന്ന് രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകുന്നേരം 6 മണി വരെ തുടരും. വോട്ടെടുപ്പ് ഇതുവരെ സമാധാനപരമാണെന്നും അക്രമ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. April 29 നടന്ന രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പിലാണ് ഈ മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിനത്തിൽ ആധികാരികവും കൃത്യവുമായ വിവരങ്ങൾ തത്സമയം ശ്രോതാക്കളിലെത്തിക്കാൻ ആകാശവാണി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വോട്ടെണ്ണൽ ദിനമായ മറ്റന്നാൾ പതിവ് ബുള്ളറ്റിനുകൾക്ക് പുറമെ രാവിലെ 9 മണി മുതൽ ഓരോ മണിക്കൂർ ഇടവിട്ട് പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകളും തെരഞ്ഞെടുപ്പ് വിശകലന പരിപാടികളും ആകാശവാണി പ്രക്ഷേപണം ചെയ്യും. 2026-27 വർഷത്തേക്കുള്ള 4 പാർലമെന്ററി സമിതികളെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പുനഃസംഘടിപ്പിച്ചു. പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി കോൺഗ്രസ് MP KC വേണുഗോപാലിനെ നിയമിച്ചു. 15 ലോക്സഭാ അംഗങ്ങളും 7 രാജ്യസഭാ അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് ഈ സമിതി. ലോക്സഭയിലെ 30 അംഗങ്ങൾ ഉൾപ്പെടുന്ന എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി BJP MP സഞ്ജയ് ജയ്സ്വാളിനെ നിയമിച്ചു. പൊതുമേഖലാ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള സമിതിയുടെ അധ്യക്ഷനായി BJP MP ബൈജയന്ത് പാണ്ഡയെ തെരഞ്ഞെടുത്തു. ലോക്സഭയിൽ നിന്ന് 15 രാജ്യസഭയിൽ നിന്ന് 7 അംഗങ്ങളാണ് ഈ സമിതിയിലുള്ളത്. അടുത്ത വർഷം April 30 വരെയാണ് സമിതികളുടെ കാലാവധി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
കേരളത്തിൽ വിവിധ ഇടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വിവിധ ജില്ലകളിൽ പകൽ സമയങ്ങളിൽ ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ദേശീയ തലസ്ഥാനമായ ഡൽഹിയിൽ ഇന്ന് രാവിലെ താപനിലയിൽ നേരിയ വർധന. 2 ദിവസം മുൻപ് പെയ്ത മഴ താപനിലയിൽ കുറവ് വരുത്തിയിരുന്നു. നഗരത്തിലെ പ്രധാന കാലാവസ്ഥാ കേന്ദ്രമായ സഫ്ദർ ജംഗിൽ 25.9 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില രേഖപ്പെടുത്തി. ഇത് സാധാരണയേക്കാൾ 1.2 ഡിഗ്രി കൂടുതലാണ്. രാജ്യത്തെ പൌരന്മാർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ വേഗത്തിൽ മുന്നറിയിപ്പ് നൽകുന്നതിനായി സെൽ ബ്രോഡ്കാസ്റ്റ് സിസ്റ്റം കേന്ദ്ര സർക്കാർ സജ്ജമാക്കി. ഇതിന്റെ പരീക്ഷണാർത്ഥം ഇന്ന് ഉച്ചയോടെ മൊബൈൽ ഫോണുകളിലേക്ക് സൈറൺ ശബ്ദത്തോടെയുള്ള സന്ദേശം അയച്ചു. ജാഗ്രതയുള്ള പൌരന്മാർ, സുരക്ഷിത രാഷ്ട്രം എന്ന സന്ദേശമാണ് ഫോണുകളിൽ ലഭിച്ചത്. ഇതൊരു പരീക്ഷണ സന്ദേശമാണെന്നും പൊതുജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും സർക്കാർ അറിയിച്ചു. ടെലികമ്യൂണിക്കേഷൻ വകുപ്പും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും സംയുക്തമായാണ് ഈ സംവിധാനം വികസിപ്പിച്ചത്. പ്രകൃതിക്ഷോഭമോ അടിയന്തര സാഹചര്യമോ ഉണ്ടായാൽ പ്രാദേശിക ഭാഷകളിൽ തന്നെ കൃത്യമായ ലൊക്കേഷനനുസരിച്ച് മുന്നറിയിപ്പുകൾ നൽകാൻ ഇതിലൂടെ സാധിക്കും. 2027 സെൻസസിന്റെ ഭാഗമായുള്ള ആദ്യഘട്ട വിവരശേഖരണത്തിന് വിവിധ സംസ്ഥാനങ്ങളിലെ തുടക്കമായി. വിശദാംശങ്ങളിലേക്ക്.
ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഹരിയാന, ചണ്ഡീഗഡ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിൽ സെൻസസിന്റെ ഭാഗമായി വീടുകളുടെ പട്ടിക തയ്യാറാക്കുന്നതിനും വിവരങ്ങൾ ശേഖരിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഈ സംസ്ഥാനങ്ങളിൽ സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സമയം അവസാനിച്ചതിനെ തുടർന്നാണ് എന്യൂമറേറ്റർമാർ വീടുകളിൽ നേരിട്ടെത്തുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ഈ മാസം 30 വരെ വിവരശേഖരണം തുടരും. അതേസമയം ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ പരിധിയിലും രാജസ്ഥാൻ, മഹാരാഷ്ട്ര, മേഘാലയ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലും സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള ഓൺലൈൻ സൌകര്യം നിലവിൽ ലഭ്യമാണ്. ഈ മാസം 15 വരെ പൊതുജനങ്ങൾക്ക് ഈ സൌകര്യം പ്രയോജനപ്പെടുത്താം. ഇതിനുശേഷം മെയ് 16 മുതൽ ജൂൺ 14 വരെ ഉദ്യോഗസ്ഥർ വീടുകൾ സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിക്കും. സെൻസസിന്റെ രണ്ടാം ഘട്ടം അടുത്ത വർഷം ഫെബ്രുവരിയിൽ നടക്കും. പ്രായം, ലിംഗഭേദം, തൊഴിൽ, സാക്ഷരത, ജാതി തുടങ്ങി സാമൂഹിക സാമ്പത്തിക മേഖലകളിലെ വിശദമായ വിവരങ്ങളാണ് രണ്ടാം ഘട്ടത്തിൽ ശേഖരിക്കുക. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ ക്ഷേമത്തിനും വികസനത്തിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയാണെന്ന് കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു. ശ്രീകാകുളം ജില്ലയിലെ എരമുക്കത്ത് മത്സ്യസാഗർമാല പദ്ധതിക്ക് കീഴിൽ സ്ഥാപിച്ച സൌരോർജ്ജ തെരുവിളക്കുകൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പദ്ധതി പ്രകാരം മത്സ്യബന്ധന ഗ്രാമങ്ങളിലുടനീളം സൌരോർജ്ജ വിളക്കുകൾ സ്ഥാപിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ചെന്നൈയിലെ എം എ ചിദംബരം സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ 7 wicketsന് പരാജയപ്പെടുത്തി. യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള കാറുകളുടെയും ട്രക്കുകളുടെയും ഇറക്കുമതി തീരുവ 25% ഉയർത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. വ്യാപാര കരാർ പാലിക്കുന്നതിൽ യൂറോപ്യൻ യൂണിയൻ പരാജയപ്പെട്ടുവെന്നാരോപിച്ച് ട്രംപ് ലംഘനങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കിയില്ല. അതിനിടെ യൂറോപ്യൻ യൂണിയന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി എല്ലാ മാർഗ്ഗങ്ങളും തേടുമെന്ന് യൂറോപ്യൻ കമ്മീഷൻ അറിയിച്ചു. ഇറാനുമായി ബന്ധപ്പെട്ട US സൈനിക നടപടികൾക്കുള്ള പിന്തുണയെച്ചൊല്ലി അമേരിക്കയും പ്രധാന യൂറോപ്യൻ സഖ്യകക്ഷികളും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമാകുന്നതിനിടെ ജർമ്മനിയിൽ നിന്ന് 5,000 സൈനികരെ പിൻവലിക്കാൻ ട്രംപ് ഭരണകൂടം ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. നാറ്റോ സഖ്യകക്ഷികളോടുള്ള, പ്രത്യേകിച്ച് ജർമ്മനിയോടുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അതൃപ്തിയെ തുടർന്ന് സൈനികരുടെ എണ്ണം ഭാഗികമായി കുറയ്ക്കാൻ പെന്റഗൺ പദ്ധതിയിടുന്നതായി മുതിർന്ന പ്രതിരോധ ഉദ്യോഗസ്ഥർ അറിയിച്ചു. തെക്കൻ തീരപ്രദേശങ്ങളിലെ സമുദ്രപാതകളിൽ പുതിയ നിയമങ്ങൾ ഏർപ്പെടുത്തുമെന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ IRGC. അറേബ്യൻ ഗൾഫിലെയും ഹോർമുസ് കടലിടുക്കിലെയും പ്രധാന റൂട്ടുകളുടെ നിയന്ത്രണം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് തീരുമാനം. ഇറാൻ തീരത്തിന്റെ ഏകദേശം 2,000 km ഭാഗത്ത് സൈന്യം നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് IRGC നേവി കമാൻഡും അറിയിച്ചു. പ്രളയം മുൻകൂട്ടി അറിയിക്കുന്ന മാതൃക ചർച്ച ചെയ്യുന്നതിന് ഇന്ത്യയും നേപ്പാളും ഇന്ന് കാഠ്മണ്ഡുവിൽ യോഗം ചേരും. ബീഹാറിലെ ജലവിഭവ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സന്തോഷ് കുമാർ മോൾ ഇന്ത്യൻ സംഘത്തെ നയിക്കും. കാഠ്മണ്ഡുവിൽ കോസി ഗന്ധക് പദ്ധതികളെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഇന്ത്യ നേപ്പാൾ സംയുക്ത സമിതി യോഗത്തിൽ ജലമാനേജ്മെന്റും അടിസ്ഥാന സൌകര്യങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി പ്രധാന വിഷയങ്ങളിൽ ധാരണയിലെത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിലെ ജനവിധി അറിയാൻ ഇനി രണ്ടുനാൾ. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ വോട്ടെണ്ണൽ തിങ്കളാഴ്ച. പശ്ചിമബംഗാളിലെ 15 ബൂത്തുകളിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. കൌണ്ടിംഗ് സൂപ്പർവൈസർമാരായി കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിൽ ഇടപെടാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. രാജ്യത്തെ 6 ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമായി സെൻസസിന്റെ ആദ്യഘട്ടത്തിലെ ഭവന കണക്കെടുപ്പിന് തുടക്കമായി. 4 പാർലമെന്ററി സമിതികളെ പുനഃസംഘടിപ്പിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. KC വേണുഗോപാൽ MP, പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി അധ്യക്ഷൻ. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 3 മണിക്ക്.